ലീഡർഷിപ്പ് മീൻസ് വാട്ട്? ഒരു ആരാണ് ഒരു നേതാവ്? നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കാനായിട്ട് അല്പം കൂടെ ഇങ്ങനെ പറയാൻ സാധിക്കും. ഞാൻ എനിക്കറിയാം നേതൃത്വത്തെക്കുറിച്ച് പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരിക്കലും നാസി ഞാൻ വായിച്ചു എഡിറ്റോറിയൽ, എന്തിനാണ് ഈ നേതൃത്വ പരിശീലന ക്യാമ്പ്? നമുക്ക് നേതാക്കന്മാരെ ആവശ്യമില്ല, സഭകളിൽ നേതാക്കന്മാരെ ഒരുക്കേണ്ട ആവശ്യമില്ല. വളരെ ശക്തമായിട്ട് ഒരു ദൈവദാസൻ നേതൃത്വം, നേതൃത്വ പരിശീലന ക്യാമ്പ്, ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് എതിരായിട്ട് സംസാരിക്കുകയുണ്ടായി. അവരുടെ വാക്കനുസരിച്ച് നമുക്ക് നേതൃത്വവും വേണ്ട. എനിക്ക് തോന്നുന്നു അവരുടെ ആ ചിന്ത ലോകപ്രകാരമുള്ള നേതൃത്വത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ഒരു അഭിപ്രായമാണെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ നേതാവാരാണ്? ഹൂ ഈസ് എ ലീഡർ? ഓക്കെ, ഒരു ലേബറർ എന്താണ് ചെയ്യുന്നത്? ഒരു ജോലിക്കാരന്റെ പണി, ഒരു വർക്കർ ഒരു ജോലി ചെയ്യുന്നു. ഓക്കെ, ലീഡർ ആരാണെന്ന് മനസ്സിലാക്കാൻ ഒരു ജോലി ചെയ്യുന്നവൻ ആരാണ്? ദ വർക്കർ അല്ലേ, ജോലിക്കാരൻ, വർക്കർ. ഈ ജോലി എങ്ങനെയാണ് നന്നായി ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ആരാണ്? ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇനിയും ജോലിയെല്ലാം ശരിയായി ചെയ്യുന്നുണ്ടോ? സൂപ്പർവൈസർ, മാനേജർ, എല്ലാം നന്നായി നടക്കുന്നുണ്ടോ, എല്ലാ പണിയും നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നത് അത് മാനേജറുടെ ജോലിയാണ്. അപ്പോൾ ലീഡർ മാനേജർ, ലീഡർ വർക്കർ അല്ല, ലീഡർ ടീച്ചർ അല്ല, ലീഡർ മാനേജർ അല്ല. ലീഡർ ആരാണ്? ലീഡറുടെ ജോലി എല്ലാവരെയും കൊണ്ടും ആ ജോലി ഏറ്റവും നന്നായി ചെയ്യിപ്പിക്കുന്ന ജോലിയാണ് ആരുടെ? ലീഡറുടെ ജോലി. ഡിഫറൻസ് മനസ്സിലാക്കണം. ഹൂ ഈസ് എ ലീഡർ? ലീഡർ ഹി ഇൻസ്പയേഴ്സ് others to do a better work. Laborer does a job. Teacher shows how to do it. Manager makes sure that the work is done. Leader inspires others to do a better work. Nedrutvam ara, nedrutvam padipikkuna jodi thanneyalla. Nedrutvam കുറെ പണികൾ ചെയ്യുന്നതല്ല. സഭയിലാണെങ്കിലും സഭാ നേതൃത്വം മീൻസ് സഭയിൽ നേതൃത്വം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഓടിച്ചാടി സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല നേതൃത്വം. കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതല്ല നേതൃത്വം. കുറെ കാര്യങ്ങളെ റൂളറെ പോലെ നോക്കിക്കണ്ട് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ച് നോക്കി അവരെ ശാസിച്ച് അമർത്തുന്നത് അതല്ല നേതൃത്വം. റിയൽ നേതൃത്വം മീൻസ് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് ശക്തീകരിച്ച് ഇൻസ്പയർ ചെയ്ത് ഒരു നല്ല കാര്യം ഏറ്റവും നല്ല നിലയിൽ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് ആര്? നേതൃത്വം. നേതാവ് ഫ്രണ്ടിൽ വായിക്കാറുണ്ട്, പീപ്പിൾ ഫോളോയേഴ്സ്. ആരോ പറഞ്ഞു, നീ യു സേ ദാറ്റ് യു ആർ എ ലീഡർ ബട്ട് നോബഡി ഫോളോസ്, ദെൻ ഇറ്റ്സ് ഓൺലി എ വാക്ക്. നേതാവിന്റെ പിറകിൽ ആര് കാണണം? ജനങ്ങൾ കാണും. ജനങ്ങളില്ലെങ്കിൽ ആരാണ്? ചുമ വോക്ക് നടത്തുക, ചുമ നടക്കാൻ പോവാ. ഓക്കെ, അപ്പോൾ ലീഡർഷിപ്പ് എന്താണ്? ലീഡർഷിപ്പ് ഇസ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു ഡു എ ബെറ്റർ വർക്ക്. നേതൃത്വം റൂൾ ചെയ്യുന്നതും ഡിക്റ്റേറ്റ് ചെയ്യുന്നതും സ്വന്തമായി വർക്ക് ചെയ്യുന്നതുമല്ല, അതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് ഉത്സാഹിപ്പിച്ച് ലീഡറും ജനങ്ങളും ഒപ്പം മുന്നേറുന്നതാണ്. നമ്മുടെ സഭകളിലൊക്കെ റൂളേഴ്സുണ്ട്, ടീച്ചേഴ്സുണ്ട് അല്ലേ, വർക്കേഴ്സുണ്ട്, ലീഡേഴ്സുണ്ടോ? ഉണ്ടാകേണ്ടത് ഈ നിലയിലുള്ള ലീഡേഴ്സിൻ്റെ ആവശ്യമില്ലേ? ഉണ്ടോ? Leadership is influence. See, നമുക്കറിയാം ചില വ്യക്തികളെ ഓർത്ത് നമുക്കറിയത്തില്ലേ അവരുടെ പ്രസൻസ് നമുക്കൊരു പ്രോത്സാഹനമാണ് അല്ലേ, ആണോ? അവരുടെ സംസാരവും അവരുടെ വാക്കുകളും അവരുടെ സാന്നിധ്യം പോലും നമുക്ക് എന്തോ ഒരു ശക്തി തരിക. എന്തിനു വേണ്ടി? മുന്നോട്ട് പോകാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ, പ്രവർത്തിക്കാൻ. ചിലരുടെയോ അവരുടെ ഓരോ വാക്കുകളും നമ്മെ പുറമോട്ട് നയിക്കും. ചിലപ്പോൾ അവരുടെ സാന്നിധ്യം പോലും നമ്മെ അങ്ങ് തളർത്തി കളയും. നമ്മുടെ മധ്യത്തിൽ ഈ നിലയിൽ ഉള്ള ലീഡേഴ്സിൻ്റെ ആവശ്യം സഹോദരൻ. റൂളേഴ്സ് അല്ല, മാനേജേഴ്സ് അല്ല, ഡയറക്ടേഴ്സ് അല്ല. വി നീഡ് ലീഡേഴ്സ് ഇൻ ദി അസംബ്ലി ഹു ക്യാൻ ഇൻഫ്ലുവൻസ്, ഹു ക്യാൻ എൻകറേജ്. ഞാനും നിങ്ങളും ഒക്കെ സത്യത്തിൽ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അല്പം കൂടെ അത് പറഞ്ഞിട്ട് പറഞ്ഞ ആ ഭാഗം വിടാം. എല്ലാവരും ഏതെങ്കിലുമൊക്കെ നിലയിൽ ആരാണ്? തങ്ങളുടേതായ തലങ്ങളിൽ ലീഡേഴ്സാണ്. ഏതെങ്കിലും നിലയിൽ എല്ലാവരും ഒരാളെ ഏതെങ്കിലും നിലയിൽ സ്വാധീനിക്കുന്നുണ്ട്, ഇല്ലയോ? ഒരു വീട്ടിൽ അമ്മ, അപ്പൻ, മക്കൾ, ഒരാൾ മറ്റൊരാൾക്ക് എന്തായിരിക്കണം? ഒരു പ്രോത്സാഹനമായിരിക്കണം, ലീഡർ. ഒരു സഭയിൽ, ഒരു സമൂഹത്തിൽ, ഒരു കമ്പനിയിൽ, ഒരു ജോലിസ്ഥലത്ത്, എവിടെയും സമൂഹത്തിൽ നാം ആരായിരിക്കണം? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന, നയിക്കുന്ന നേതാവായിരിക്കേണ്ടതാണ്. നേതൃത്വം വേണോ? ഞാൻ വിശ്വസിക്കുന്നു വേണം. ലോകപ്രകാരമുള്ള നേതാവല്ല, കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിലെ മനുഷ്യരെ പോലെ, ജാതികളെ പോലെ നിങ്ങൾ ആരാകരുത്. നിങ്ങൾ അധികാരം എന്ന് പറഞ്ഞ അധികാരം മറ്റുള്ളവരുടെ മുകളിൽ അധികാരം നടത്തുന്നവരാകാൻ പാടില്ല. ദാസ്യവേല ചെയ്യണം, ശുശ്രൂഷിക്കണം, സെർവൻ ലീഡർഷിപ്പ്. ഞാൻ പറഞ്ഞ ആഗ്രഹിച്ച കാര്യം, ലീഡേഴ്സ് നമുക്ക് വേണം. വി നീഡ് ലീഡേഴ്സ്, ലീഡേഴ്സ് ഹു ക്യാൻ ഇൻഫ്ലുവൻസ് അതേസ് ഫോർ ബെറ്റർ. ആ ഭാഗം വിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. ഇനി എൽഡർഷിപ്പ്, എന്താ എൽഡർഷിപ്പ് മീൻസ്? എന്റെ വിഷയം നേതൃത്വമല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നേതൃത്വത്തെ കുറിച്ചാണ് അല്പം കൂടെ എടുക്കാം, അവിടെയൊക്കെ പോകുന്നില്ലല്ലോ. ഒരു നേതാവിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്തെല്ലാം, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അത് പിന്നീട് നമുക്ക് എന്ന് വെച്ചാൽ സമയം കിട്ടിയാൽ എടുക്കാം. എന്നാൽ അടുത്തൊരു വിഷയം, സഭ എങ്ങനെ പറയാൻ ശ്രമിക്കും മലയാളത്തിൽ? എൽഡർഷിപ്പ്, മൂപ്പന്മാർ. ചില സൗരന്മാർ പറയാറുണ്ട്, നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം പാസ്റ്ററൽ കൗൺസിലിംഗ്. എന്റെ ബ്രദർ, വി ഹാവ് നോ പാസ്റ്റേഴ്സ്, ആൻഡ് വൈ ഷുഡ് യു ടീച്ച് പാസ്റ്ററൽ കൗൺസിലിംഗ്? വി ഹാവ് നോ പാസ്റ്റേഴ്സ്. ദ വർക്ക് ഓഫ് എ പാസ്റ്റർ, വി ഹാവ് നോ പാസ്റ്റേഴ്സ്. നമുക്ക് പാസ്റ്റേഴ്സ് ഉണ്ടോ? ഓ, ഞങ്ങൾക്ക് അങ്ങനെ പാസ്റ്റേഴ്സ് ഒന്നുമില്ല. ഈ മനുഷ്യന് പാസ്റ്ററൽ കൗൺസിലിംഗ് പഠിക്കും. നമുക്ക് പാസ്റ്റേഴ്സ് ഉണ്ടോ? ഒരിക്കൽ ഒരു പെന്തക്കോസ്റ്റ് വാരിക ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം പെന്തക്കോസ്റ്റ് സഭാ മണ്ഡലത്തിലുള്ള നേതൃത്വത്തിന്റെ കുഴപ്പങ്ങളും കൊഴിച്ചിലും ഒക്കെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുകയാണ് ബ്രദറുകാരെ കുറിച്ച്. എന്നിട്ട് അദ്ദേഹം എഴുതിയ വാക്ക്, അവിടെ അവിയൽ പരുവത്തില്ല. എവിടെ? ബ്രദറുകാരാണ്. ശരിയാ, ഇവിടെ അവിയൽ പരുവത്തില്ല. അപ്പം ഞങ്ങളെല്ലാം സഹോദരന്മാരാണ്. ശരിയാണ്, ശരിയാ ബ്രദേഴ്സ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ മധ്യത്തിൽ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന, ഇത്രയും ചിന്താക്കുഴപ്പമുള്ള ഒരു ഡോക്ടറിൻ, ഒരു ടീച്ചിങ്, ഒരു വിഷയം നമുക്കില്ല. എൽഡേഴ്സ്, എൽഡർഷിപ്പ്, എൽഡേഴ്സിൻ്റെ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, ഭയങ്കരമായ കുഴഞ്ഞു മറിഞ്ഞ വിഷയം. എൽഡേഴ്സ് ഉണ്ടോ? ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ന്യൂ ടെസ്റ്റമെന്റ് വായിക്കുമ്പോൾ വായിക്കുന്നത്, ഓരോ സഭയിലും മൂപ്പന്മാരുണ്ടായി. ദ ഫാസ്റ്റർ അല്ല, ദ ഫാസ്റ്റേഴ്സ്, മൂപ്പന്മാർ. എഴുത്തയക്കാൻ ഒപ്പിടുന്നത് ഫാസ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ എൽഡേഴ്സാണ്, ആരെങ്കിലും അല്ല. ദൂരെ നിന്നും പൗലോസും മറ്റും വേല ചെയ്ത് മടങ്ങി വരുമ്പോൾ അവർ വന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത് ആരെങ്കിലും വിളിച്ചല്ല, പിന്നെ മൂപ്പന്മാരെ വിളിച്ചാണ്. ഒരു സഭകളിൽ നിന്ന് പണം പിരിച്ച് ഒരു പ്രത്യേക സഭയ്ക്കുള്ള പണം എത്തിക്കുമ്പോൾ അത് കൊടുക്കുന്നത് ആരുടെ കയ്യിലാണ്? ആരുടെയെങ്കിലും കയ്യിലല്ല, മൂപ്പന്മാരുടെ പാസ്റ്റേഴ്സ് അഥവാ എൽഡേഴ്സ്. അതുപോലെ ശുശ്രൂഷകന്മാരെ അയക്കുന്നത്, പ്രവർത്തനത്തിനായി വേലക്കാരെ അയക്കുന്നത് അതാരാണ്? ആര് കൈവച്ചു അല്ലെ, ആരുടെ ആരാണ് അവരെ നയിക്കുന്നത് അല്ലെ അയക്കുന്നത്? എൽഡേഴ്സാണ്. സോ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ് ഓരോ സഭയിലും സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ആരാണ്? മൂപ്പന്മാരാണ്. റിപ്പോർട്ട് കേൾക്കാനാണെങ്കിലും ഡിസിഷൻസ് എടുക്കാനാണെങ്കിലും ലെറ്റേഴ്സ് സൈൻ ചെയ്യാനാണെങ്കിലും അസംബ്ലിയിലേക്ക് സ്വീകരിക്കുവാനാണെങ്കിലും മിഷണറിമാരെ അയക്കുവാനാണെങ്കിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഏതെങ്കിലും സഹോദരനെ വിളിച്ചാൽ, അതിനെ മൂപ്പന്മാരെ വിളിച്ച കാര്യം, മൂപ്പന്മാർ സഭയിൽ ആവശ്യം. ഇതൊക്കെ എനിക്ക് പല കാര്യങ്ങൾ പ്രായോഗികമായിട്ട് പറയാനുണ്ട്. ഞാൻ ജനറലി എൻ്റെ ക്ലാസ് രീതിയൊക്കെ വളരെ സ്ലോയാണ് ആദ്യം, പിന്നെ ലാസ്റ്റ് ധൃതി ഉണ്ടല്ലോ ടോപ്പിക് തീർക്കാൻ വേണ്ടി ഫാസ്റ്റ് പോകും. പല സഭകൾ എനിക്ക് നിങ്ങളുടെ ഒന്ന് സഭകളെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് എനിക്ക് അല്പം കൂടെ പറയാം. പല സഭകളിലെയും പ്രോബ്ലം എനിക്കറിയാം. അല്പം പൈസ ഉണ്ടെങ്കിൽ, നാക്കിനല്പം നീട്ടമുണ്ടെങ്കിൽ അവരവിടുത്തെ മൂപ്പന്മാർ, ആരെങ്കിലും വന്നാൽ അവരാ സ്വീകരിക്കുന്നത്. ആ സഭയ്ക്കുള്ള എഴുത്ത് അവരുടെ കയ്യിലേ കൊടുത്തിട്ടുള്ളൂ. ഏത് കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് അവരെ ഏറ്റെടുത്തേക്ക്. ഔട്ട്സൈഡിലെ ആൾക്കാർ അവരെ പിടിക്കുന്നു, കാരണം നാക്ക് നീളമുണ്ട്, സംസാരം നല്ല സംസാരം, സാമ്പത്തികമായ ഉണ്ടല്ലോ മെച്ചം. നോക്കുന്ന പറഞ്ഞാൽ ആരോ വലിയ ആളാണ്, ഓരെങ്കിൽ വല്ല റിട്ടയേർഡ് ആളായിരിക്കാം, ഏതോ കമ്പനിയുടെ നല്ല ഉദ്യോഗസ്ഥനായിരുന്നിരിക്കാം. ഇവിടുത്തെ മൂപ്പൻ തെറ്റായ രീതിയാണ്, തെറ്റായ രീതി. ഇനിയും ഓക്കെ, അവിടുത്തെ എക്സിസ്റ്റിംഗ് അസംബ്ലി ബിലീവേഴ്സ് അദ്ദേഹത്തെ എൽഡറായിട്ട് അക്നോളജ് ചെയ്താൽ വേറൊരു കാര്യം, വേറൊരു വിഷയം. ഞാൻ റെഫർ ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ടല്ലോ റെക്കഗ്നൈസ്ഡ് എൽഡേഴ്സ് ഉള്ളപ്പോൾ ഇദ്ദേഹം അവിടെ ഇൻഡയറക്റ്റ്ലി എൽഡേഴ്സിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. തെറ്റായ രീതി. ഓരോ സ്ഥലം സഭയ്ക്കും റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ സഭ അംഗീകരിച്ച ദൈവാത്മാവാക്കി വെച്ച എൽഡേഴ്സ് ഉണ്ട്, അവരെ അംഗീകരിക്കണം. പിന്നെ അവരെ ദൈവജനം പറയുന്നത് അവരെ അംഗീകരിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് കീഴ്പ്പെടണം. ഇനിയും വായിക്കുന്നത് ചിലരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ടാണ്. അവരെന്ത് ചെയ്യുന്നേ വചന ശുശ്രൂഷയിൽ, ഇതും ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള വിഷയമാണ് ഞാൻ കരുതുകയാണ്. ഇനി വേറൊരു കാര്യം കൂടെ, നമുക്ക് പാസ്റ്റേഴ്സ് ഉണ്ടോ? നമുക്കൊരു ചിന്തയുണ്ട്, എൽഡർ എന്ന് പറഞ്ഞാൽ മതി, പാസ്റ്റർ എന്ന് പറയുന്നത് എൽഡർ പാസ്റ്റർ തെറ്റാണോ? പ്രവൃത്തികൾ 20 അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം ആക്ട്സ് 20 അപ്പോസ്തലനായ പൗലോസ് മിലത്തൂസിൽ നിന്നും മൂപ്പന്മാരെ വിളിച്ചു. അവർ പറഞ്ഞ എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു, ഈ ആട്ടിൻകൂട്ടത്തെ മേയിക്കണം. അത് ആരുടെ ജോലിയാണ്? അത് പാസ്റ്റർ ജോലിയാണ്. ഷപ്പോർഡിങ് ദ ഫ്ലോക്ക്. അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു, ആരാക്കി വെച്ചിരിക്കുന്നു? ബിഷപ്പ്, ഓവർസിയേഴ്സ്. അപ്പോൾ ആക്ട്സ് 20 പ്രവൃത്തികൾ 20 അധ്യായത്തിൽ റെഫറൻസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നേ ഉള്ളൂ. പ്രവൃത്തികൾ 20 ആ 17 വാക്യം മുതൽ പൗലോസ് എഫെസൊസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് അവരോട് പറയുകയാ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ബിഷപ്സ് ആക്കി വെച്ചിരിക്കുന്നു. ഈ എൽഡേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ബിഷപ്സാണ്, നിങ്ങൾ എന്ത് പണി ചെയ്യണം? പാസ്റ്റേഴ്സിന്റെ പണി ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും ഒരു പേരാണ്. 1 പത്രോസ് 5 അധ്യായത്തിലും 5:1 വായിക്കുമ്പോൾ മൂപ്പന്മാരാ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു, അധ്യക്ഷത ചെയ്വീൻ, നിങ്ങളുടെ കയ്യിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയ്പീൻ. ആ മൂന്ന് വാക്കുകൾ. അപ്പോൾ എൽഡർ പാസ്റ്ററാണ്, പാസ്റ്റർ എൽഡറാണ്, പാസ്റ്റർ ബിഷപ്പാണ്, ബിഷപ്പ് പാസ്റ്ററാണ്. ഇത് മൂന്നും ഒരാൾ തന്നെയാണ്. പിന്നെന്തിനാ വ്യത്യസ്ത പേര്? ആർക്ക് പറയാം? ബൈബിൾ ക്ലാസ്സിൽ ചോദ്യ ഉത്തരവുണ്ട്, ചോദ്യം ഉണ്ട്, ഉത്തരവുണ്ട്. ഓക്കെ, ആ പിന്നെന്തിനാ വ്യത്യസ്ത പേരിന്റെ അർത്ഥം എന്താണല്ലോ, അതിന് അതിന്റെ എന്ത് സിഗ്നിഫിക്കൻസ്? അവരുടെ ശുശ്രൂഷയും അവരുടെ മെച്യൂരിറ്റിയും കാണിക്കണം. എൽഡർ എന്നുള്ളതായ ആ പദം കൊണ്ട് അവരുടെ മെച്യൂരിറ്റിയെ കാണിക്കുകയാണ്, ആത്മീയ മെച്യൂരിറ്റി. ഒരുപക്ഷെ അല്ലാതെ ഉള്ള ഉണ്ടല്ലോ മാനുഷികമായ നിലയിലുള്ള മെച്യൂരിറ്റി. എൽഡേഴ്സ് ഓവർസീയർ എന്നുള്ളവരുടെ ജോലിയെ കാണിക്കുക, ഓവർസീയിങ് ബിഷപ്പ് ഓവർസീയർ, സെയിം ഐഡിയ. പാസ്റ്റർ കാണിക്കുമ്പോൾ അതും വേറെ ജോലി, അത് ജോലിയാണ്. ഷെപ്പേർഡിങ് മേയ്ക്കുക, ആടുകളെ മേയിക്കുന്ന. അപ്പോൾ അവരുടെ ജോലിയോ അവരുടെ അവരുടെ ആ ഉണ്ടല്ലോ അവരുടെ സ്വഭാവത്തിൻ്റെയോ നിലയിൽ പേര് വ്യത്യസ്തമാണെങ്കിലും പാസ്റ്റർ ബിഷപ്പ് എൽഡർ മൂന്നു ഒരാൾ. അതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ പാസ്റ്റേഴ്സ് ഇല്ലെന്ന് വെറുതെ നമ്മൾ പറയരുത്. ഞങ്ങളുടെ സഭയിൽ പാസ്റ്റർ ഇല്ല, ഒറ്റ പാസ്റ്റർ ഇല്ല, ഒറ്റയാൻ പാസ്റ്റർ ഇല്ല. പിന്നെ ഞങ്ങളുടെ സഭയിൽ പാസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് ബൈബിൾ വായിക്കുന്നത്. ഓരോ സഭയിലും തീത്തോസിൽ പോലീസ് എഴുതുമ്പോൾ നീ നിന്നെ ഞാൻ അവിടെ ആക്കിയത് ശേഷിച്ച കാര്യങ്ങളെ ക്രമപ്പെടുത്തേണ്ടതിനാ. എന്താ ശേഷിച്ച കാര്യം? സഭയിൽ മൂപ്പന്മാരെ ആക്കി വെക്കണം. സഭയിൽ അംഗീകരിക്കപ്പെട്ട മൂപ്പന്മാരില്ലെങ്കിൽ അതൊരു ശേഷിച്ച കാര്യമാണ്, അതൊരു കുറവാണ്. ആ കുറവ് പരിഹരിക്കണം. സഭയിൽ അംഗീകരിക്കപ്പെട്ടതായ എല്ലാവരും ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന കീഴ്പ്പെടുന്ന നിലയിൽ ആ മൂപ്പന്മാർ ആവശ്യമാണ്. ഇല്ല എങ്കിൽ അത് സഭയ്ക്കൊരു കുറവാണ്. അപ്പോൾ ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ചുരുക്കം ചില വാക്കുകൾ, വി നീഡ് ലീഡേഴ്സ്. എന്തിനു വേണ്ടി? ടു ഇൻഫ്ലുവൻസ് വൺ അദർ. വി നീഡ് പാസ്റ്റേഴ്സ്. അത് വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യമാണ്. സഭയെ മേയ്ക്കുവാൻ, പരിപാലിക്കുവാൻ. ഇനി അല്പം കൂടെ വേറൊരു വിഷയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതേ കാര്യം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ശുശ്രൂഷയും എൽഡർ എന്നുള്ള വാക്ക് അത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. മെച്യൂരിറ്റിയെ സംബന്ധിക്കുന്നതാണ് എൽഡർ. എൽഡർ മീൻസ് എൽഡേർലി, നോട്ട് നെസസറിലി ഏജ് എൽഡേർലി. അത് നെസസറി, എന്നാൽ ആത്മീയമായിട്ടുള്ള പക്വത, ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പക്വതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ എന്നെ റെഫർ ചെയ്യുന്നു. ഫാസ്റ്റർ, ആ വാക്ക് ഷെപ്പേർഡിങ് ആണ്. ഫാസ്റ്റ് ഇടയൻ, ഫാസ്റ്റർ ഇടയൻ്റെ ജോലി ചെയ്യുന്നു. ഇടയൻ മീൻസ് സഭാംഗങ്ങളെ നയിക്കുന്ന, ആടുകളെ മേയിക്കുന്ന, ആ ജോലിയെ കാണിക്കുന്നു. ഓവർസിയർ അധ്യക്ഷൻ, ഓവർസിയർ ബിഷപ്പ്, രണ്ടു ഒരേ ഐഡിയ ആശയമാണ്. ഓവർസിയർ എന്ന് പറയുമ്പോൾ സഭയുടെ കാര്യങ്ങളൊക്കെ ദൂരെ നിന്ന് നോക്കിക്കണ്ട് ഇങ്ങനെ ഓവർസീയിങ് എല്ലാവരെയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ആ നിലയിൽ ചെയ്യുന്ന ജോലി. പക്ഷെ മൂന്ന് പേർ ഒരു കൂട്ടർ, ഒരു തെറ്റുമില്ല. എന്തുകൊണ്ട് തെറ്റാകണം? ഞങ്ങളുടെ സഭയിൽ യെസ് വി ഹാവ് ബിഷപ്സ്, വി ഹാവ് ഓവർസിയേഴ്സ്, വി ഹാവ് പാസ്റ്റേഴ്സ്, വി ഹാവ് എൽഡേഴ്സ്. ഏത് വാക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ബിഷപ്സിനെ കേൾക്കുമ്പോഴേക്കും ആൾക്കാരുടെ മനസ്സിലേക്ക് എന്ത് വരും? ഓ, നിങ്ങൾ കത്തോലിക് സഭയായോ അല്ലെങ്കിൽ മാർത്തോമ സഭയോ? ആ ഒരു തെറ്റായ ചിന്ത വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നല്ലത് വേറൊക്കെ തെറ്റിദ്ധാരണ കൊടുക്കാതിരിക്കാമല്ലോ. അതേ നിലയായി പാസ്റ്റേഴ്സ്. ഇപ്പം നമ്മൾ പാസ്റ്റേഴ്സ് എന്ന് ഉപയോഗിച്ച തെറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ നാളെ തൊട്ട് പറയുക ഐ ആം ഫാസ്റ്റ് നെൽസൺ തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഇത്രയും നാൾ കേട്ടതിനും പരിചയിച്ചതിനും ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ബ്രദർ നെൽസൺ എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യം, ഒരു പ്രശ്നവുമില്ല. ജനറലി നമ്മുടെ മധ്യത്തിൽ എൽഡേഴ്സിനാണ് ഉള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഏത് വാക്ക് ഉപയോഗിച്ചാലും തെറ്റില്ല. പക്ഷേ നാം എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി, എല്ലാവരുടെയും ധാരണയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാക്ക് ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. ആഗോളവ്യാപകമായി അസംബ്ലീസിൽ ഉപയോഗിക്കുന്ന വാക്ക് എൽഡേഴ്സ് എന്നുള്ള വാക്കാണ്. എന്നാലൊരാൾ പാസ്റ്റേഴ്സ് ഉപയോഗിച്ചാൽ തെറ്റുമില്ല. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ല. ഓക്കെ, അടുത്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഓരോ അസംബ്ലിയിലും അംഗീകരിക്കപ്പെട്ട, റെക്കഗ്നൈസ്ഡ്, പരിശുദ്ധാത്മാവാക്കി വെച്ച, സഭ അംഗീകരിച്ച എൽഡേഴ്സ് ഉള്ളപ്പോൾ തന്നെ, ഈ പറഞ്ഞ കാര്യം അല്പം ശ്രദ്ധിച്ച് കേൾക്കണം. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. വിശ്വാസിയും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യേണ്ടതല്ലേ? ഞാൻ ചോദിക്കുകയാണ്. അനേക വാക്യങ്ങൾ നമ്മൾ മുമ്പുണ്ട്. റോമൻസ് 15:1, നിങ്ങൾ അന്യോന്യം ഭാരങ്ങളെ ചുമപ്പീൻ. ഗലാത്തിന് 6:2 എന്താ വായിക്കുന്നത്? ഗലാത്തിന് 6:2 ആ വാക്യം ഒന്ന് വായിച്ചാൽ മലയാള വാക്യം. ഗലാത്തിയർ 6:2
തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിക്കുക.
തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. 1 Thessalonians 5:11 1 Thessalonians 5:11
ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന
വരുത്തി. അന്യോന്യം അപ്പോൾ അതിന്റെ അർത്ഥം സഭയിൽ ഫാസ്റ്റേഴ്സ് ചില വ്യക്തികൾ ഫാസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ, എൽഡേഴ്സ് എന്ന നിലയിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ദൈവവചനം പഠിപ്പിക്കുന്നത് ഓരോരുത്തരും ഒരാളിനെ ഏതെങ്കിലും നിലയിൽ പ്രബോധിപ്പിക്കണം, സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഒരല്പം കൂടെ. ഫാസ്റ്റർ നിങ്ങൾ ചിന്തിക്കും എന്റെ ബ്രദറെ ഫാസ്റ്ററുള്ള കൗൺസിലിംഗ് എൽഡേഴ്സ് ഉള്ളതല്ലയോ, ഞങ്ങൾ സാധാരണക്കാരായ വിശ്വാസം, ഞങ്ങളെ പഠിപ്പിച്ചിട്ട് ആവശ്യമില്ലോ എന്ന് ചിന്തിക്കും. അതിനാണ് പറഞ്ഞു തരുന്നത്, നമ്മുടെ വിഷയം ഫാസ്റ്ററൽ കൗൺസിലിംഗ് ആണ്. ഓക്കെ, ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു അത് എൽഡേഴ്സ് ആണ്, എൽഡേഴ്സിന്റെ കൗൺസിലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നാൽ ഞങ്ങളിൽ പലരും ഫാസ്റ്ററുമല്ല, എൽഡറുമല്ല, ബിഷപ്പുമല്ല, ഒന്നുമല്ല, പിന്നെ ഞങ്ങൾക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാൻ ചാൻസ് ഉള്ളതെന്ന് പറയുകയാണ്. അല്ല, എൽഡേഴ്സ് ചെയ്യുന്ന എല്ലാ ജോലിയും എല്ലാ വിശ്വാസിയും ചെയ്യാനൊക്കത്തില്ല, പക്ഷേ ചില ജോലിയൊക്കെ അന്യോന്യം സഹകരിച്ച് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രബോധിപ്പിക്കുക, ബലഹീനനായ ഒരു സഹോദരനെ താങ്ങുക, ഒരു പ്രോത്സാഹന വാക്ക് കൊടുക്കുക, ഒരു ബുദ്ധി ഉപദേശം കൊടുക്കുക, അതാര് ചെയ്യേണ്ട ജോലിയാ? എൽഡേഴ്സ് ചെയ്യണം തീർച്ചയായിട്ടും. എൽഡേഴ്സിന് വിധേയപ്പെട്ടുകൊണ്ട് സഹവിശ്വാസം ചെയ്യണം. ഞാനത് അത് സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം സഭയിലെ ഒരു ശുശ്രൂഷയും ആ സഭയിലെ അംഗീകരിക്കപ്പെട്ട എൽഡേഴ്സ് പാസ്റ്റേഴ്സിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അവരുടെ അറിവില്ലാതെയോ അവരുടെ സമ്മതമില്ലാതെയോ അവരുടെ സന്തോഷമില്ലാതെയോ സഭയ്ക്കുള്ളിൽ ഒരു ശുശ്രൂഷയും ഒരു വ്യക്തി പോലും ചെയ്യാൻ പാടില്ല. ഇതെന്റെ പ്രൈവറ്റ് ശുശ്രൂഷ പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ തരം കാര്യമാണ്, അനേക പ്രോബ്ലംസ് എനിക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് എൽഡേഴ്സിന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ, എക്സിസ്റ്റിംഗ് എൽഡേഴ്സ് ഫാസ്റ്റേഴ്സിന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും, ഓരോ സഹോദരനും, ഓരോ സഹോദരിയും എന്ത് ചെയ്യണം? സഹവിശ്വാസിക്ക് സഹായമാകുന്ന, പ്രോത്സാഹനമാകുന്ന ജീവിതം ജീവിക്കേണ്ടതാണ്. കർത്താവ് പറഞ്ഞ വാക്കെന്താ പത്രോസിനോട്? 3 പ്രാവശ്യം പറഞ്ഞ വാക്ക്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ആ വാക്യം ശ്രദ്ധിക്കുക, അറിയാം എങ്കിലും. ജോൺസ് ഗോസ്പൽ 21 അതിന്റെ 15 മുതൽ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഊ കർത്താവെന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ ആൻസർ എന്താ? എന്റെ കുഞ്ഞാടുകളെ സ്നേഹിക്കുക, എന്റെ ആടുകളെ മേയ്പാലിക്കുക. 3 പ്രാവശ്യം കർത്താവ് പറയുക, എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ പാലിക്കുക, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഈ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു ഇത് ശരിയാണ്. പ്രൈമറിലി ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ടു ദി എൽഡേഴ്സ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ടു എവറിബഡി. അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് പറയേണ്ടി വരും മാത്തേസ് ഗോസ്പൽ 28 ദ ഗ്രേറ്റ് കമാൻഡ്, ഗ്രേറ്റ് കമ്മീഷനും അത് അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ള, നമുക്കുള്ളതല്ല. ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക, അത് അപ്പോസ്തലന്മാർ പറഞ്ഞു. അങ്ങനല്ലല്ലോ, അതെല്ലാവരോടും വേണ്ടിയാണ്. ഈ വാക്കും എല്ലാവരോടുമാണ്. ഓരോ വിശ്വാസിയോടും കർത്താവ് പറയുന്നു, എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ പാലിക്കുക. സഭയിലെ ഓരോ വിശ്വാസിയുടെയും സന്തോഷം, സഭയിലെ ഓരോ വിശ്വാസിയുടെയും എൻകറേജ്മെന്റ്, ആത്മീയ വർദ്ധനവ്, ആത്മീയ സന്തോഷം, ആത്മീയ വളർച്ച എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ വിചാരിക്കല്ലോ മുപ്പന്മാർ ചെയ്യുന്നത്. പല സഭയിലും പ്രതിപക്ഷക്കാരുണ്ട്. ജനറലി നമ്മുടെ ഈ ഗവൺമെന്റിലെ പല പ്രതിപക്ഷം, ഭരണപക്ഷം, ഭരണപക്ഷം എൽഡേഴ്സിന്റെ സൈഡും പ്രതിപക്ഷം വേറെ സൈഡും. നമുക്കറിയാം സർക്കാരിന്റെ പരിപാടി, പ്രതിപക്ഷത്തിന്റെ പണി എന്താ? എന്തോ സർക്കാർ ചെയ്യുന്ന തന്നെയെല്ലാം എതിർക്കുക. ഒരിക്കലും ഈ പ്രതിപക്ഷം എന്തായാലും നല്ല വാക്ക് പറയുമോ? അങ്ങനെ കുറെ പേര് സഭകളുമുണ്ട്, എല്ലാത്തിനും പ്രതിപക്ഷം. അങ്ങനല്ല, ഞാൻ പിന്നെ പറയുക, എനിക്ക് നിങ്ങളെ ആരെ അറിയത്തില്ല, ഇവിടത്തേക്ക് ഒന്ന് രണ്ട് പേരെ. എനിക്ക് വേണ്ട പ്രിയപ്പെട്ട സോറൻ ജെയ്സൺ എനിക്ക് വളരെ അറിയുന്ന ആളാണ്. മറ്റു ചിലരെ എനിക്കറിയാം തീർച്ചയായിട്ടും, വളരെ ഫേസ് ഫെമിലിയർ. ഏതെങ്കിലും സഭയെക്കുറിച്ച് ഞാൻ പറയുകയല്ല, പക്ഷെ എനിക്കറിയാം സഭകളിലെ വിഷയങ്ങൾ, സഭയിലുള്ള ഓരോ ശുശ്രൂഷയും. ഓക്കെ, കർത്താവ് പറയുന്ന കാര്യം എന്റെ ആളുകളെ നോക്ക്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സഭാ പരിപാലനം അവന്റെ ഹൃദയത്തിലെ വലിയൊരു ഭാരമാണ്. എന്റെ ആളുകളെ മേയ്ക്കുക. കർത്താവ് ആ മാത്യുസ് ഗോസ്പൽ 28 ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവാൻ പറഞ്ഞ ആ ഗ്രേറ്റ് കമ്മീഷൻ, ആ വലിയ കൽപ്പനയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രാധാന്യം ഇതിനല്ലേ. 3 പ്രാവശ്യം പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ പാലിക്കുക, എന്റെ ആടുകളെ പാലിക്കുക. സഭാ ശുശ്രൂഷ, സഭയ്ക്കകത്തെ പരിപാലനം ഗൗരവമായിട്ടെടുക്കാൻ സുഖകരമായ കാര്യമാണ്. ഇനി സഭയ്ക്കകത്ത് ഭയങ്കര റൂളുണ്ട്. വി ഹാവ് കൺട്രോൾ, വി ഹാവ് റൂൾ, വി ഹാവ് ഡയറക്ടേഴ്സ് ഇൻ ദി അസംബ്ലി. ഇപ്പം ഈ അടുത്ത കാര്യം കേട്ടു, കേരളത്തിലേക്ക് ചില സഭകളിൽ മൂപ്പന്മാരല്ല പറഞ്ഞത്, സെക്രട്ടറി അദ്ദേഹം, സെക്രട്ടറി പ്രസിഡന്റായിട്ട് ചേർത്ത് തരണം. അവർ ചൂസ് ചെയ്യുക, ഇലക്ട് ചെയ്യുക ഒരു വർഷത്തേക്ക്, അദ്ദേഹമാണ് പിന്നെ സഭയുടെ കൺട്രോൾ. അല്ല, ഇനി പല സഭകളിലും കൺട്രോളിങ് ആൾക്കാരുണ്ട്. എനിക്കറിയാം ചിലർ അനൗൺസ്മെന്റ് അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങ് പകരുക. അത്ര നേരം ആരാധനയ്ക്ക് ഇരുന്ന സന്തോഷമെല്ലാം ഇപ്പോൾ അദ്ദേഹം 4 ഫയറിങ്ങാണ്. സഭയിൽ നിന്ന് ഭരിക്കുന്നവരുണ്ട്. കർത്താവ് പറയാം, എൻ്റെ ആടുകളെ മേയ്ക്കുക. എങ്ങനെ ആടുകളെ മേയ്ക്കേണ്ടേ? ഇടയനെ പോലെ തോളിലെടുത്തുകൊണ്ട് പോകണം. ദുഃഖകരമായൊരു വലിയ സത്യം. ഇന്ന് സഭാ പരിപാലനത്തിന് വളരെയേറെ എങ്ങനെ സാധിക്കും, വളരെയേറെ അവഗണിച്ച ഒരു മേഖലയാണ് സഭാ പരിപാലനം. പല സ്ഥലങ്ങളിൽ, എല്ലായിടത്തുള്ള പല സ്ഥലങ്ങളിൽ, ഈവൻ ഫുൾ ടൈം വർക്കേഴ്സ് തന്നെ, ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഫുൾ ടൈം വർക്കേഴ്സ് അവർ സഭയ്ക്ക് പുറത്താണ്, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫുൾ ടൈം വർക്കേഴ്സ് അകത്തുമാകാം പുറത്തുമാകാം, ജീവചന പ്രകാരം ഫുൾ ടൈം എൽഡേഴ്സ് ഉണ്ടാകാം, അത് വേറെ വിഷയം. ഫുൾ ടൈം വർക്കേഴ്സ് തന്നെ പൂർണ്ണ സമയം സഭയ്ക്കകത്ത് ശുശ്രൂഷ എന്ന് പറയുന്നവർ തന്നെ, ഐ എം ഷുവർ നിങ്ങൾ പലരും ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. സഭാ പരിപാലനത്തിന് താല്പര്യമില്ലാതെ സംഘടനാ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേവദാസന്മാരും ഫുൾ ടൈം വർക്കേഴ്സ്, അതും വേറൊരു വിഷയം. എന്തുകൊണ്ടാണ് ഇന്ന് സഭാ പരിപാലനത്തിന് ശ്രദ്ധയില്ലാത്തത്? എന്റെ ആളുകളെ മേയ്ക്കാന്ന് കർത്താവ് പറഞ്ഞ ആ വലിയ താല്പര്യത്തിന് വേണ്ടി ഇൻട്രസ്റ്റ് എടുക്കാതെ സഭയ്ക്കകത്ത് സഭാവിശ്വാസികളെ വിസിറ്റ് ചെയ്യുവാനോ അവരെ പഠിപ്പിക്കുവാനോ അവരെ പ്രോത്സാഹിപ്പിക്കുവാനോ അവരെ ആശ്വസിപ്പിക്കുവാനോ താല്പര്യമില്ല. പരിപാടി എന്താണ്? ഞായറാഴ്ച സഭായോഗത്തിന് വന്നാൽ കൊണ്ട് മൗനം, ഒന്നും പറയില്ല. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ ഉടനെ സംഘടനാ മീറ്റിങ്ങിന് പോകും. എനിക്കറിയാം കേരളത്തിൽ വളരുന്ന സംഘടനകളെക്കുറിച്ച്, പെരുകുന്ന സംഘടന, ചിലരൊക്കെ ശബ്ദം ഉയർത്തുന്നുമുണ്ട്. പക്ഷേ അവർക്ക് തന്നെ ഉണ്ടെന്നും രണ്ട് സംഘടന, അതതിൻ്റെ വിരോധാഭാഷ. ഈ സംഘടന ഉള്ളവർ തന്നെ ആ സംഘടനയ്ക്കെതിരെ പറഞ്ഞത്, കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ വേറെ സംഘടന, പെരുകുന്ന സംഘടന. എൻ്റെ ശുശ്രൂഷ എന്താണ്? സംഘടനയ്ക്കകത്തത് സഹായിക്കാത്തതാണ്. സംഘടനയെ വളർത്തി എൻ്റെ ശുശ്രൂഷയല്ല, എൻ്റെ 1 ശുശ്രൂഷയും 2 ശുശ്രൂഷയും 3 ശുശ്രൂഷയും സ്ഥലം സഭാ പരിപാലനമാണ്. സ്ഥലം സഭയെ സ്ഥാപിക്കുക, സ്ഥലം സഭയെ ശുശ്രൂഷിക്കുക, സ്ഥലം സഭയെ വളർത്തുക, സ്ഥലം സഭയുടെ സന്തോഷത്തിനായി ജീവിക്കുക, ഇതാണ് എൻ്റെ ശുശ്രൂഷ. എന്തുകൊണ്ടാണ് ഇന്ന് വിശ്വാസികൾക്ക് സഭാ പരിപാലനത്തിന് താല്പര്യമില്ലാത്തത്? പിന്നെ ഞാൻ പറയുക, നമ്മുടെ വിഷയം പാസ്റ്റർ കൗൺസിലിംഗ്, അതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടായത് സഭയ്ക്കകത്ത് എന്തുകൊണ്ട് കൗൺസിലിംഗ് നടത്തണം, അതിൻ്റെ ഗൗരവം പറഞ്ഞു വരിക, അതിൻ്റെ ആവശ്യകത ഒന്നൂന്നി പറയുകയാണ്. ഒരാൾ മറ്റൊരാളോട് എന്തുകൊണ്ട് കൗൺസിലിംഗ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, സഭയ്ക്കകത്ത് പരിപാലനത്തിന് ഗൗരവം അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണ്. ഇന്ന് സഭാ പരിപാലനത്തിന് എന്തുകൊണ്ട് താല്പര്യം വരുന്നില്ല? എന്തുകൊണ്ട് സംഘടനകൾ പെരുകുന്നു? എന്തുകൊണ്ട് സംഘടനകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു? എന്തുകൊണ്ട് സഭകളെ അവഗണിച്ചു കളയുന്നു? എനിക്ക് തോന്നുന്നു അതിനൊരു ഉത്തരം വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ലഭിക്കും. വെളിപാട് പുസ്തകം ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റേഴ്സ് 1-3 ആദ്യത്തെ 3 അധ്യായം നമുക്കറിയാം. ആസ്യയിലെ 7 സഭകൾക്കുള്ള ദൂതുണ്ട്. ആരുടെ ദൂതാ അത്? ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു ദൂത്. ആ ദൂത് ചാപ്റ്റർ 1-3 ശരിക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഉയർത്തെഴുന്നേറ്റ കർത്താവ് സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ ആ ദൂത് കൈമാറും മുൻപ് ആർക്ക്? ഏത് സഭയ്ക്ക് ആദ്യം ദൂത് കൊടുക്കുന്നത്? എഫസോസിലെ സഭയ്ക്ക്. പക്ഷേ എഫസോസിലെ സഭയ്ക്ക് അല്ലെങ്കിൽ ആ ദൂതുകൾ കൈമാറുന്നത് ചാപ്റ്റർ 2-ലാണ്, 2 അധ്യായത്തിലാണ്. എന്നാൽ അതിന് മുൻപ് കർത്താവ് ചെയ്ത രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും. ചാപ്റ്റർ 1, യോഹന്നാനും ഈ സഭകൾക്കും അവന്റെ ഇന്നത്തെ ശ്രേഷ്ഠതയും മഹത്വവും പ്രകടമാക്കുകയാണ് അല്ലേ? ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ഗൗരവം, ശ്രേഷ്ഠത, മഹിമ, ദ ഗ്ലോറി ഓഫ് ദ റിസൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അത് പ്രകടമാക്കി, പ്രത്യക്ഷമാക്കി, അല്ലെങ്കിൽ അത് റിവീൽ ചെയ്തു. മാത്രമല്ല, ആ 1 അധ്യായത്തിൽ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ദ ഗ്ലോറി ഓഫ് ദ ചർച്ച്, സഭയുടെ ശ്രേഷ്ഠത. എന്താണ് സഭയുടെ ശ്രേഷ്ഠത? അവിടെ വായിക്കുന്നത് പൊന്നിലവിളക്കിന് സമാനമാണ്, അത് ഇൻഡിപെൻഡന്റ് ആണ്. ആ സഭകളുടെ മധ്യേ കർത്താവ് നടക്കുന്നുണ്ട്. സഭയിലെ ദൂതനെ കർത്താവ് പിടിച്ചിരിക്കുന്നു. ആ സഭയിൽ ആ ഒരു ഒരു സഭയിലെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നു. ഓരോ സന്ദേശത്തിലും ഞാൻ അറിയുന്നു, ഐ നോ എന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം വായിക്കുമ്പോൾ കർത്താവ് അവിടെ സൂചിപ്പിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, കർത്താവ് തന്റെ സഭ, താൻ രക്തം കൊടുത്തു വാങ്ങിയ സഭ, ഓരോ സ്ഥലം സഭയുടെയും ചുറ്റും മധ്യത്തിൽ നടക്കുന്നു. അവിടെ എന്തൊക്കെ നടക്കുന്നു അത് വീക്ഷിക്കുന്നു. അവർക്ക് ചിലർക്ക് പ്രോമിസ് ചെയ്യുന്ന നന്മകൾ, റിവാർഡ്, ചിലർ പറഞ്ഞ് നീക്കിക്കളയും എന്ന് പറയുന്നു. മാത്രമല്ല, കർത്താവിന്റെ മഹത്വവും ശ്രേഷ്ഠതയും പ്രകടമാക്കുന്നു. ഇന്നും ഈ സന്ദേശം ആവശ്യം ഏത്? വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം. എനിക്കും നിങ്ങൾക്കും സഭയുടെ മഹത്വത്തെക്കുറിച്ചുള്ള ആ ബോധ്യം ഉണ്ടാകേണ്ടിരിക്കുന്നു. ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് പ്രിൻസിപ്പിൾസ്, ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് ട്രൂത്ത്സ് ഒന്നുകൂടെ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു പ്രധാന വിശ്വാസികൾ. ഭദ്രകാരെക്കുറിച്ച് ഇന്റർനാഷണൽ അറിയുന്ന കാര്യമാണ്. അവരെ പോലെ സഭാ പുതിയ നിയമസഭാ സംവിധ സഭാ സത്യങ്ങൾ പഠിച്ചവർ ആരുമില്ല. ശരിയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്നും അനേകരെ ആ സത്യങ്ങളെ ദൂരമാറ്റി കളയുകയാണ്. അതൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ, ഇതൊന്നുമല്ല എന്റെ വിഷയം. പക്ഷെ ഹൃദയത്തിന്റെ അകത്ത് വളർന്നിറങ്ങി നിൽക്കുന്ന വിഷയങ്ങളാണ്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇട്ടില്ലെങ്കിലും, കാരണം ഇത് ബൈബിൾ സത്യമാണ്, ട്രൂത്ത്. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് കാണുന്ന ഒരു സംഘടനയും പണിയുന്നില്ല, കർത്താവായ യേശു ക്രിസ്തു സഭയെ പണിയും. കർത്താവ് ഞാൻ ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാനെന്റെ സഭയെ പണിയും. അവൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു അവന്റെ രക്തം കൊടുത്തു സഭ വിലക്ക് വാങ്ങിയത് ഒരു സംഘടനയുമല്ല, സഭകളെയാണ്. സ്ഥലം സഭ, സർവദേശീയ സഭ, ശരിക്ക് സ്ഥലം സഭ. ഈ സഭയുടെ വളർച്ചയാണ് അവന്റെ ലക്ഷ്യം. സഭയിൽ നടക്കുന്നു, അതാണ് എന്റെ നോട്ടം. ഞാൻ സഭയിൽ ശുശ്രൂഷിക്കണം, അതാണ് എന്നെക്കുറിച്ച് കർത്താവിന്റെ ആഗ്രഹം. ഞാൻ മുഖാന്തരം സ്ഥലം സഭ, എന്റെ സ്ഥലം സഭ, ഞാൻ ഉൾപ്പെടുന്ന സ്ഥലം സഭ. മാത്രമല്ല, ലോകത്തിന്റെ ഏത് മൂലയ്ക്കുമുള്ള സ്ഥലം സഭ, ഞാൻ മുഖാന്തരം വളരണം, സന്തോഷിക്കണം, അനുഗ്രഹിക്കപ്പെടണം, ഐശ്വര്യമാകണം. അതാണ് കർത്താവിന്റെ ആഗ്രഹം. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, സഭയുടെ സ്ഥാപനം, സഭയുടെ പരിപാലനം കർത്താവ് വിളിക്കുക. ആരെ? പത്രോസിനെ വിളിച്ചു. പത്രോസ്, പീറ്റർ, സൈമൺ പീറ്റർ. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഒത്തിരി കുനിയുന്നു, ഒത്തിരി നൂരുന്നു, ഡിസ്റ്റേബ് മൈൻഡ് പോലെ. എന്റെ ടീച്ചിങ് രീതി പ്രസംഗ രീതിയല്ല. ഓരോ മാസവും ഞാൻ പ്രസംഗിക്കും, ഓരോ ഹൃദയത്തോട് സംസാരിക്കാൻ എനിക്കാക്കാം. ബുദ്ധിമുട്ടുണ്ടോ? അതോ ഈ വിഷയം ഇഷ്ടപ്പെടുന്നില്ല? അല്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എനിക്കറിയാം പണ്ടൊക്കെ ഡൗട്ട് വരും, വെറുപ്പും വരും. ഒരു പക്ഷേ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും ഒക്കെ വിഷമം വരും, അത്ര ഇഷ്ടം വരത്തില്ല. പക്ഷേ ഇത് ബൈബിൾ സത്യമാണ്, ന്യൂ ടെസ്റ്റമെന്റ് ട്രൂത്താണ്. കർത്താവ് സഭയെ പണി. ഓക്കെ, അപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, ഒന്ന് ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. എവിടെയായാലും വി നീഡ് ലീഡേഴ്സ്, ദോസ് ഹു വിൽ ഇൻഫ്ലുവൻസ് വൺ അദർ. സഭയിൽ പാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാസ്റ്റേഴ്സ്, എൽഡേഴ്സ്, ബിഷപ്സ്, ഓവർസിയേഴ്സ്, സഭയ്ക്കകത്ത് അംഗീകരിക്കപ്പെട്ട ആത്മാവാക്കി വെച്ചിരിക്കുന്ന എൽഡേഴ്സ് ഉണ്ട്, അവർക്ക് വിധേയപ്പെട്ട് സഭ ജീവിക്കണം. സഭാ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് വിധേയപ്പെടണം. അവർക്ക് വലിയ ജോലിയുണ്ട്, അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് എൽഡേഴ്സിന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും സഭയെ പരിപാലിക്കേണ്ട ഒരു കടമയാണ്. പറഞ്ഞുകൊണ്ട് അത്രയുമാ പറഞ്ഞുകൊണ്ട് ഇനി വേഗം നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയിൽ സഭയിലെ പാസ്റ്റേഴ്സിൻ്റെ ജോലി എന്താ, അതുകൊണ്ട് ക്ലാരിഫൈ ചെയ്യാം. ഒന്ന് രണ്ട് സെൻറ്റൻസ്, ഒന്ന് രണ്ട് പോയിന്റുകൾ. നല്ല പങ്ക് ആൾക്കാരും വിചാരിക്കുന്നു അപ്പം മുറിച്ച ആളാണ് എൽഡർ. അതിൻ്റെ അർത്ഥം എൽഡറുടെ ജോലി അപ്പം മുറിക്കുന്നു. അതുകൊണ്ട് സംഭവിക്കുന്ന കുഴപ്പം, കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയായാൽ പോലും ഈ എൽഡർ അച്ചായൻ അപ്പമുറി വിടത്തില്ല. കൈ വിറച്ച് അപ്പം താഴെ വീണാലെക്കൊണ്ടും അപ്പമുറി വിടത്തില്ല. ഈ പാനപാത്രം ഒഴിക്കുന്നത് കണ്ണ് കാണാതെ വേറെ സ്ഥലത്ത് ഒഴിച്ച് ഔട്ട്സൈഡിൽ ഒഴിച്ചാൽ പോലും അത് നിർത്തത്തില്ല. അതിൻ്റെ കാരണം താൻ ചിന്തിക്കുന്നത്, ഇത് ഞാൻ ചെയ്തില്ല എങ്കിൽ ആൾക്കാർ കുറേ ഇദ്ദേഹം എടുത്തേ. ഇത് കുഴപ്പം അദ്ദേഹത്തിന് തന്നെയല്ല, എല്ലാവരുടെയും കൂടെ. ഇപ്പൊ സപ്പോസ് ഇപ്പോൾ ഒരു എൽഡർ അത് ചെയ്തുകൊണ്ടിരിക്കും, അദ്ദേഹം ഇവിടുത്തെ എൽഡേഴ്സ് അല്ലേ, എൽഡർ അല്ലേ, അതെന്താ അല്ല പുള്ളി അല്ലല്ലോ പാനപാത്രമൊക്കെ എടുത്ത് കൊടുത്തേ. ഭയങ്കര തെറ്റായ ഒരു ചിന്തയാണ്. അപ്പം മുറുക്കിയ പാനപാത്രം എടുക്കുക അതൊരു എൽഡറുടെ ജോലിയായിട്ട് എങ്ങും ബൈബിൾ വായിക്കുന്നില്ല. പാസ്റ്റേഴ്സിന്റെ ജോലി എന്താണ്, എന്തിനു വേണ്ടിയാണ് കർത്താവ് സഭയിൽ എൽഡേഴ്സിനെ ആക്കി വെച്ചിരിക്കുന്നത്? The Lord needs pastors for what? What's their job? What's their duty? നിങ്ങൾ പഠിച്ചാണല്ലോ, സഭ പഠിച്ചപ്പോൾ എന്താ ജോലി, സഭയിലെ എൽഡേഴ്സിന്റെ ജോലി എന്താ? രണ്ടുമൊന്നല്ല, ഏകദേശം 9 കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിലുണ്ട്. വേഗം അതൊന്ന് സൂചിപ്പിക്കാം. അത് ലാസ്റ്റിലതാണ് കൗൺസിലിംഗ്. പിന്നെ അങ്ങനെ കൗൺസിലിംഗിലേക്ക് നമുക്ക് പോകാം. നമ്പർ 1, ഒന്ന് നോക്കുക. 1 തിമോത്തി, ജസ്റ്റ് സാമ്പിൾ വേഴ്സസ്. 1 തിമോത്തി അതിൻ്റെ 3-ാം അധ്യായം, 1 തിമോത്തി 3-ാം അധ്യായം 5-ാം വാക്യം. അവിടെ വായിക്കുന്നത്, സ്വന്ത കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ആ പരിപാലിക്കും. അപ്പോൾ ദൈവസഭയെ പരിപാലിക്കുന്ന ജോലിയാണ് ആരുടേത്? എൽഡറുടെ, എൽഡേഴ്സിൻ്റെ. എൽഡേഴ്സ് ഓർ പാസ്റ്റേഴ്സ്, ടു ടേക്ക് കെയർ. ഈ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ വേറൊരു വാക്യമുണ്ട്, 1 തിമോത്തി തന്നെ 5:17, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ എന്നൊരു വാക്കുണ്ട്. ആക്ച്വലി ആ ഭരിക്കുക എന്നുള്ള വാക്ക് അതിൻ്റെ റിയൽ മീനിങ് റൂൾ, കിംഗ് ജെയിംസ് വേർഷൻ റൂളാണ്. അതിൻ്റെ അത് സത്യത്തിൽ പറയണം, നന്നായി റൂളല്ല, നാം മനസ്സിലാക്കുന്ന റൂളിംഗ് അല്ല, പിന്നെ ടു സ്റ്റാൻഡ് ബിഫോർ എന്നുള്ള അർത്ഥമാണ്. മനസ്സിലാകുന്നുണ്ടോ? 1 തിമോത്തി 5:17 മൂപ്പന്മാരുടെ ജോലിയായിട്ട് റെഫർ ചെയ്ത ഒരു പദമുണ്ട്, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ. അപ്പോൾ അത് കേട്ടാൽ തോന്നും മുഖ്യമന്ത്രി ഭരിക്കുന്നത് പോലെ മൂപ്പന്മാർ സഭയിൽ ഭരണം നടത്തുന്നു. അങ്ങനെ അല്ല എൻ്റെ അർത്ഥം. ആ ഭരിക്കുക റൂൾ എന്നുള്ള പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഇങ്ങനെയാണ്, ടു സ്റ്റാൻഡ് ബിഫോർ. ഒരു കുഞ്ഞിന് മുൻപിൽ പിതാവ് നിന്ന് കുഞ്ഞിനെ ഗൈഡ് ചെയ്യാൻ നിൽക്കുന്നത് പോലെ, കുട്ടി നടന്നു പോകുമ്പോൾ മുൻപിൽ നിന്ന് കുട്ടിയെ പിതാവ് നയിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നത് പോലെ എൽഡേഴ്സ് എന്ത് ചെയ്യണം? ടേക്ക് കെയർ. അപ്പോൾ സഭയിലെ ശുശ്രൂഷകന്മാരുടെ ഒരു പ്രധാനപ്പെട്ട, വളരെ എന്താ പറയുന്നത്, ബേസിക് വർക്ക്, വൺ ഓഫ് ദ ബേസിക് വർക്ക്സ്, ടു ടേക്ക് കെയർ, സഭയെ പരിപാലിക്കുക. പരിപാലിക്കുക എന്ന വാക്കിൽ വളരെ വളരെ വിസ്തൃതമായ അർത്ഥമാണ്. അതിനകത്തെല്ലാമുണ്ട്, സർവമാന കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുക. സഭയുടെ കാര്യങ്ങൾ. ഇതേ പദം ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു ഭാഗമുണ്ട്, എടുക്കേണ്ട ആവശ്യമില്ല. ഈ ശമര്യാക്കാരൻ, നല്ല ശമര്യാക്കാരന്റെ സ്റ്റോറിയിൽ ആ ശമര്യാക്കാരൻ അവസാനമായി പോകുമ്പോൾ പറഞ്ഞ വാക്കെന്താണ്? ഇവനെ ആ പറഞ്ഞു അറിയോ അങ്ങനെ ആ വാക്ക്, അങ്ങനെ അല്ല, നല്ലൊരു വാക്കില്ലേ അവിടെ? ലൂക്സ് ഗോസ്പൽ 10:30. ഓക്കെ, ഇവനെ രക്ഷ ചെയ്യണം, രക്ഷ ചെയ്യണം. അവിടുത്തെ വാക്ക് ഇതേ വാക്കാണെന്നാണ് ബൈബിൾ പഠിതാക്കൾ പറയുന്നത്. വേറെ പറഞ്ഞാൽ സഭയിലെ ജോലി, മൂപ്പന്മാരുടെ ജോലി, ടു ടേക്ക് കെയർ ഒരു സത്രത്തിൽ. ലൂക്സ് ഗോസ്പൽ 10:35. ഇവനെ രക്ഷ ചെയ്യുക, ഇവനെ ടേക്ക് കെയർ. അപ്പോൾ സഭ, ഒരാൾ കമന്റ് ചെയ്ത് അതിനെക്കുറിച്ച് കമന്റ് ചെയ്തത്, സഭ ലോക്കൽ അസംബ്ലി എന്താണ്? ഒരു സത്രമാണ്. ലോക്കൽ അസംബ്ലി എൽഡേഴ്സ് ആരാണ്? ഇൻകീപ്പറാണ്. എന്താ ജോലി? ഈ സത്രത്തിൽ വരുന്നവരെയൊക്കെ പരിപാലിക്കുക, രക്ഷിക്കുക. വേറൊരാൾ പറഞ്ഞത് സഭ ഹോസ്പിറ്റലാണ്. ഇതെല്ലാം ആരാ? സഭയിലെ അംഗങ്ങൾ സുഖമില്ലാത്തവരാണ്. എൽഡേഴ്സ് അപ്പം ആരായിരിക്കും? ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ. സഭ ക്ലബൊന്നുമല്ല, മിടുക്കന്മാരുടെ സ്ഥലമല്ല സഭ. സഭയിൽ ക്ഷീണിതരും രോഗികളും പയ്യാത്തവരും ബലഹീനരും ഒക്കെയുണ്ട്. അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും കെയർ ചെയ്യേണ്ട ജോലിയാണ് എൽഡേഴ്സിനുള്ളത് അഥവാ പാസ്റ്റേഴ്സിന് ഉള്ളത്. ഒരു സഭയിലെ ഒരു ഭവനത്തെ പരിപാലിക്കും പോലെ ഗ്രഹവിചാരകൻ സ്റ്റീവാൻ, ദൈവത്തിന്റെ സഭയിലെ ദൈവ കുടുംബത്തിലെ ഗ്രഹവിചാരകൻ സ്റ്റീവാൻ. പൗലോസ് വാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത് മറ്റൊന്ന്, 1 Timothy 5:17, അവിടെ വായിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ജോലി, എൽഡേഴ്സിന്റെ ജോലി, വർക്ക് ഓഫ് ദി ഓവർസൈറ്റ്. നമ്പർ വൺ, ടേക്ക് കെയർ. നമ്പർ ടു, ഇവിടെ വായിക്കുന്നത് 1 Timothy 5:17, മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ. അപ്പോൾ മൂപ്പന്മാരുടെ മറ്റു ജോലി എന്താ? വചനം പഠിപ്പിക്കുക, പ്രസംഗിക്കുക. മൂന്നാം അധ്യായത്തിൽ മൂപ്പന്മാരുടെ യോഗ്യതകൾ പറയുമ്പോൾ ഒരു വാക്കുണ്ട്, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കും. ഉപദേശിപ്പാൻ സമർത്ഥൻ ആയിരിക്കണം പാസ്റ്റേഴ്സ് ഓർ ടീച്ചേഴ്സ്. അവരുടെ കടമയും ജോലിയും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക. കാരണം ദൈവവചനമാണ് വ്യക്തികളെ രക്ഷിക്കുന്നത്, വ്യക്തികളെ വളർത്തുന്നത്, വ്യക്തികളെ ശുദ്ധീകരിക്കുന്നത്, വ്യക്തികളെ എൻകറേജ് ചെയ്യുന്നത്. നാം എന്തൊക്കെ പറഞ്ഞാലും ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. രക്ഷിക്കുവാനും ബലപ്പെടുത്തുവാനും വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ ഉതകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് മൂപ്പന്മാരുടെ വലിയ ജോലി എന്താ? വചനത്തിൽ, വചനം പ്രസംഗിക്കുക, പഠിപ്പിക്കുക. പൗലോസ് പറയുക, അങ്ങനെയുള്ള മൂപ്പന്മാർക്ക് ഇരട്ടി മാനം കൊടുക്കണം. അതിൻ്റെയൊക്കെ വിശദീകരണത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ മൂപ്പന്മാർ എന്താണ്? അല്പം അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. പഠിപ്പിക്കണമെങ്കിൽ പഠിക്കണം, സ്വന്തമായിട്ട് പഠിക്കണം, ദൈവവചനം തന്നെ പ്രസംഗിക്കണം. വേറെന്തെങ്കിലും പ്രസംഗിച്ചാൽ പോരാ, അത് ദൈവവചനം മാത്രമായിരിക്കണം, തിരുവെഴുത്ത് മാത്രമായിരിക്കണം, പഥ്യോപദേശം, സൗണ്ട് ഡോക്ടറിൻ, ഹെൽത്തി ഡോക്ടറിൻ ആയിരിക്കണം, ആരോഗ്യം കൊടുക്കുന്ന, ജീവൻ കൊടുക്കുന്ന വചനമായിരിക്കണം. അത് ബൈബിളിന് മാത്രമേ സാധിക്കുകയുള്ളൂ, തിരുവെഴുത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പഥ്യവചനം ടൈറ്റസ് 1:9, പഥ്യോപദേശം, സൗണ്ട് ഡോക്ടറിൻ, ലൈഫുള്ള വചനം, പ്രസംഗം. മാത്രമല്ല, ബാലൻസ്ഡ് മിനിസ്ട്രി ആയിരിക്കണം. പ്രബോധനം കാണണം, ഉപദേശം കാണണം, ശാസന കാണണം, ടീച്ചിങ്, എക്സോട്ടേഷൻ, റിബ്യൂക്ക്, ഡിസിപ്ലിൻ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. മാത്രമല്ല, മറ്റൊരു കാര്യം, പൂർണ്ണ സമർപ്പണത്തിൽ എന്ത് ചെയ്യണം? പൂർണ്ണ സമർപ്പണത്തിൽ വചനം പറഞ്ഞു. ഒരു ജസ്റ്റ് രണ്ട് വാക്യം നോക്കിയേ, കൊലോസ്യൻസ് 1:25, കൊലോസ്യർ 1:25 പൗലോസിന്റെ ഒരു വാക്കാണ്. നോക്കുക, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. 1 Timothy 2:7. ആ വാക്യങ്ങളിൽ വചന ശുശ്രൂഷയോട് പൗലോസ് എത്രമാത്രം കടപ്പെട്ടവൻ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. 1 Timothy 2:7 അവിടെ വായിക്കുന്ന, തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി. എന്ന് പറഞ്ഞാൽ തനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്റെ ജോലിയാണിത്, എന്റെ ശുശ്രൂഷയാണിത്, ഞാനിത് ചെയ്യേണ്ടതാണ്, അല്ല സമയം പാഴാക്കാൻ വേണ്ടിയല്ല. ഓ, ഇന്ന് ആരാ പ്രസംഗിക്കുന്നത്? ആ ഇന്ന് ഞാൻ അങ്ങ് പ്രസംഗിച്ചേക്കാം. ആരും വന്നില്ലല്ലോ, മാറ്റം വന്നില്ല, മറ്റാഴ്ചനും വന്നില്ല, എന്നാൽ ഞാനിന്ന് വല്ലതും പറഞ്ഞേ സമയം ഫില്ല് ചെയ്യാൻ, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി. അങ്ങനല്ല. പിന്നെ ഹൃദയപൂർവ്വം പഠിച്ചും പഠിപ്പിക്കണം. അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ്, സോറി, ടീച്ച്, മൂന്നല്ല, രണ്ടാമത്തെ കാര്യം, ടേക്ക് കെയർ. നമ്പർ 2, ടീച്ച് ഓർ പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. മൂന്നാമത്തെ കാര്യം ഓവർ സൈറ്റിന്റെ മൂന്നാമത്തെ കാര്യം, വർക്ക് ഓഫ് ദി ഓവർ സൈറ്റ്സ്. മൂന്നാമത്തേത് പ്രവൃത്തികൾ 20-ാം അധ്യായം. നാം നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഭാഗമാണത്. പൗലോസ് എഫെസൊസിലെ മൂപ്പന്മാരെ വിളിച്ച് അവരോട് പറയുന്ന വാക്കാണ്. എന്താ പറയുന്നത്? പ്രവൃത്തികൾ 20:29 വായിക്കുമ്പോൾ, ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ നിങ്ങൾ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ എഴുന്നേൽക്കും. അതിന് തൊട്ട് മുകളിലത്തെ വാക്കും വാക്കും കൂടെ, സോറി, 28 അവസാനത്തിൽ, ആട്ടിൻ കൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. ഓക്കെ, അതാണ് ആ വാക്ക്, സൂക്ഷിച്ചു കൊള്ളുവീൻ. ഗാർഡ് ദ ഫ്ലോക്ക്, സൂക്ഷിക്കണം ആട്ടിൻ കൂട്ടത്തെ, സൂക്ഷിക്കണം. അതിന്റെ കാരണം താഴെ വായിക്കുന്നേ, രണ്ട് കാരണം പറഞ്ഞു. ഞാൻ പോയ ശേഷം ചെന്നായ്ക്കൾ വരും പുറത്തു നിന്ന്, നിങ്ങളുടെ മധ്യത്തിൽ നിന്നും ആരെഴുന്നേക്കും, നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാരുടെ എഴുന്നേറ്റ് വരും. സഭയിൽ എൽഡേഴ്സിന്റെയും പാസ്റ്റേഴ്സിന്റെയും ഉത്തരവാദിത്വം എന്താണ്? സഭയെ സൂക്ഷിക്കണം, സഭാംഗങ്ങളെ ഗാർഡ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, സൂക്ഷിക്കണം. കാരണം ചെന്നായ്ക്കൾ വെളിയിൽ നിന്ന് വരും, ദുരുപദേശം പഠിപ്പിക്കുന്നവർ വെളിയിൽ നിന്ന് വരും, കടിച്ചു തീർക്കുന്ന നായ്ക്കൾ നിങ്ങളുടെ മധ്യയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വരും. അപ്പോൾ എൽഡേഴ്സിന്റെ ജോലി എന്താ? എങ്ങനെ സൂക്ഷിക്കുന്നത്? എങ്ങനെയാ ചുമ്മാരം സൂക്ഷിക്കാൻ നോക്കുക? അവരുടെ കണ്ണ് ഓരോ വിശ്വാസിയെ നോക്കണം, ഓരോ വിശ്വാസിയുടെയും മൂവ്മെന്റ് മനസ്സിലാക്കണം, ഓരോ വിശ്വാസിയുടെയും മനോഭാവം മനസ്സിലാക്കണം, അവന്റെ മനസ്സിലെ വിചാരങ്ങൾ, ചോദ്യങ്ങൾ മനസ്സിലാക്കണം. ഓരോ കുടുംബവുമായിട്ടും വ്യക്തികളുമായിട്ടും എൽഡേഴ്സ് വളരെ കണക്റ്റഡ് ആയിരിക്കണം. അവർ അങ്ങനെ ഗാർഡ് ചെയ്യണം, അവർക്ക് വേണ്ടി ജാഗരിക്കണം. മാത്രമല്ല, ദുരുപദേശം പ്രചരിക്കുമ്പോൾ അതിനെതിരെ സഭയിൽ സംസാരിക്കണം, ദുരുപദേശത്തെ എക്സ്പോസ് ചെയ്യണം. നമ്മുടെ മധ്യത്തിൽ തന്നെ ചിലരെ തെറ്റായിട്ട് പഠിപ്പിക്കുമ്പോൾ അതിനെ ഉടനെ ശാസിക്കണം. പറയാൻ എളുപ്പമാണ്, എനിക്കും അറിയാം, പറയാൻ എളുപ്പമാണ്. നമ്മുടെ സഹോദരനല്ലയോ അങ്ങനെ അങ്ങനെ പറയുന്നത്? എൻ്റെ പത്ര ശരിയാ, അതാ കുഴപ്പം. നമ്മുടെ അച്ചായനല്ലയോ അങ്ങനെ പറയാനൊക്കോ? നാളെ സഭയെന്നങ്ങ് പോയാൽ എന്തോ ചെയ്യും? അവർ പോയാൽ പിന്നെ ആ കുടുംബം എല്ലാം പോകും, പിന്നെ അവരുടെ അളിയനും പോകും, അവരുടെ കൊച്ചപ്പനും പോകും, നമുക്ക് സഭയ്ക്ക് നഷ്ടം മാത്രം. ശരിയാണ്, ഈ ചിന്ത കൊണ്ട് നമ്മളെന്ത് ചെയ്യും? മറച്ചല്ല, ആ വെയിറ്റ് ചെയ്യും. പക്ഷേ അനുഭവം കാണിക്കുന്നത്, പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എങ്കിൽ വലിയ വിഷയമായി ദോഷമായിട്ട് പരിണമിക്കുകയാണ്. അപ്പോൾ സഭ ശുശ്രൂഷകന്മാരുടെ ജോലിയാണ് മറ്റ് എന്ത്? ഗാർഡ് ദ ഫ്ലോക്ക്. പൗലോസ് പറയും, സൂക്ഷിച്ചു കൊള്ളണം. പരിശുദ്ധാത്മാ നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്, അധ്യക്ഷരാക്കി, ഓവർസിയേഴ്സ് ആക്കി വെച്ചിരിക്കുക, നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, നാലാമത്, ഫോർത്ത്, സഭാ ശുശ്രൂഷകന്മാരുടെ മറ്റൊരു ജോലി, മൂപ്പന്മാരുടെ മറ്റൊരു ജോലി. മാത്യൂസ് ഗോസ്പൽ 18:15, മത്തായി 18:15. അനേക വാക്യങ്ങളുണ്ട്, ജസ്റ്റ് സാമ്പിൾ വേഴ്സ് ആയിട്ട് വായിക്കാം. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. താഴോട്ട് അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. കേൾക്കാഞ്ഞാലോ രണ്ടു മൂന്ന് സാക്ഷിയുടെ മേൽ വായാൽ സകലകാര്യം ഉറപ്പാക്കുക, അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. ഗൗരവമായ മറ്റൊരു വിഷയമാണ് സഭാ ശുശ്രൂഷകന്മാരുടെ മറ്റൊരു കടമയാണെന്ത്? സഭയിൽ ശിക്ഷണ നടപടി എടുക്കുക, ഡിസിപ്ലിൻ അല്ലേ, അങ്ങനല്ലേ പറഞ്ഞത്? ശിക്ഷണ നടപടി അല്ലേ. ഇത് അല്പം വേദനാജനകമായ കാര്യമാണ്. നമുക്കറിയാം കൊരിന്ത്യലേഖനം പഠിക്കുമ്പോൾ ഒന്ന് കൊരിന്ത്യർ അഞ്ചാം അധ്യായത്തിൽ അത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ പറയും ജാതികളുടെ മധ്യമില്ലാത്ത കാര്യം നിങ്ങളുടെ മധ്യത്തിൽ നടക്കുന്നു, കരയേണ്ട സമയമാണ്, നിങ്ങൾ വിലപിക്കേണ്ട സമയമാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? ഏഴാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഈ സഭാ മൂപ്പന്മാരെ എഴുത്തെഴുതിയായിരുന്നു കുട്ടോത്സവം. പക്ഷേ ആ എഴുത്തിനകത്ത് പരാമർശനം പോലും ഇല്ല. ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെന്ന് കൊരിന്ത്യലെ സഭയിൽ വലിയൊരു പാപം, വലിയൊരു പ്രശ്നം. പക്ഷേ അവിടുത്തെ മൂപ്പന്മാർ എന്ത് ചെയ്തില്ല? ഒരാക്ഷനും എടുത്തില്ല, മൗനമായിട്ടില്ല. പാർസ് പറയാൻ നിങ്ങൾ എന്ത് എന്ത് കാര്യമായി ചെയ്യുന്നു? നിങ്ങൾ കരയേണ്ട സമയമാണ്, വിലപിക്കേണ്ട സമയമാണ്. നമ്മുടെ പ്രസഹ കുഞ്ഞ് അടക്കപ്പെട്ടിരിക്കുന്നു. യഹൂദന്മാർ പ്രസഹയ്ക്ക് മുൻപായിട്ട് പുളിപ്പ് മാറ്റുമായിരുന്നു. ഇവിടെ പ്രസഹ കുഞ്ഞാടിൻ്റെ അറുത്തും കഴിഞ്ഞു, എന്നിട്ടും പുളിപ്പ് മാറ്റിയിട്ടില്ല. വലിയ ഗൗരവമായൊരു ജോലിയാണ് സഭയെ, ഇവിടെ പരിശുദ്ധിയെ സംരക്ഷിക്കുക. ദൈവാത്മാവ് യാതൊരു തടസ്സം കൂടാതെ സഭയിൽ പ്രവർത്തിക്കുവാൻ കാരണമാകേണ്ടതിനായിട്ട്, മറ്റു വിശ്വാസികൾ തെറ്റായ ഇൻഫ്ലുവൻസിന് വിധേയപ്പെടാതിരിക്കേണ്ടതിനായിട്ട്, പാപവും അമാതൃകയായ കാര്യവും ഡിസോർഡറും സഭയിൽ കണ്ടാൽ സഭാമൂപ്പന്മാരുടെ വലിയ ഉത്തരവാദിത്വമാണ്. ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം? പ്രോപ്പറായിരിക്കുന്ന ആക്ഷൻ എടുക്കണം. അതും വേറൊരു വിഷയമാണ്, അവിടേക്ക് ഞാൻ പോകുന്നത്. മറ്റൊന്ന് 1 Timothy 11:30 പ്രവൃത്തികൾ 11:30 മറ്റൊരു 11:30 അവർ അത് നടത്തി, അതായത് ഓരോരുത്തൻ പ്രാപ്തി പോലെ മാസഡോണിയ സഭകളിൽ നിന്നും യെരുശലേമിലെ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാപ്തി പോലെ ദാനം കൊടുത്തയക്കുന്ന കാര്യമാണ്. പ്രാപ്തി പോലെ കൊടുത്തയച്ചു, അവർ അത് നടത്തി ബർണബാസിൻ്റെയും ഷൗലിൻ്റെയും കയ്യിൽ ആർക്ക് കൊടുത്തയച്ചു? മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. നേരത്തെ ഉറപ്പിച്ചതുപോലെ സഭയിൽ വെളിയിലാരെങ്കിലും വന്നാൽ സ്വീകരിക്കേണ്ടത് ആരാണ്? മൂപ്പന്മാർ. സഭയിലേക്ക് ഒരു ലെറ്റർ വന്നാൽ ആരുടെ കയ്യിലെത്തണം? മൂപ്പന്മാരുടെ കയ്യിലെത്തണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാവുന്ന കാര്യം, സഭയുടെ ആഗമന കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? മൂപ്പന്മാരാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡയറക്ട് ദി അഫേഴ്സ് ഓഫ് ദ ചർച്ച്, ദ വർക്ക് ഓഫ് ദി ഓവർസൈറ്റ്. അഞ്ചാമത്തെ കാര്യം കാണുന്നത്, ഒന്ന് ടേക്ക് കെയർ, നമ്പർ 2 ടീച്ച് പ്രീച്ച്, നമ്പർ 3 ഗാർഡ്, നമ്പർ 4 ഡിസിപ്ലിൻ, നമ്പർ 5 ഡയറക്ട് ദി അഫേഴ്സ് ഓഫ് ദ ചർച്ച്. സഭയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം. ലെറ്റർ വന്നാൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ വ്യക്തികൾ വന്നാൽ സ്വീകരിക്കുക, സഭയ്ക്ക് കോൺട്രിബ്യൂഷൻ വന്നാൽ സ്വീകരിക്കുക. ഇതൊക്കെ സഭയുടെ ജോലിയാണ്. പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ, സഭയുടെ അഡ്മിനിസ്ട്രേഷൻ. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അഡ്മിനിസ്ട്രേഷൻ നമ്പർ 6, എബ്രായർ 13:7 അവിടെ വായിക്കുന്നത്, നിങ്ങളുടെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളി. അപ്പോൾ നടത്തുന്ന ജോലി അല്ലേ, ലീഡ്, നയിക്കുക, ഇതാണ് നമ്മൾ ആദ്യം റെഫർ ചെയ്തൊരു വാക്കാണ് ലീഡർഷിപ്പ്, നേതൃത്വം. മൂപ്പന്മാരുടെ അല്ലെ സഭ പാസ്റ്റേഴ്സിൻ്റെ എൽഡേഴ്സിൻ്റെ മറ്റൊരു ജോലിയാണ് നയിക്കുക. ഇത് ആ അഡ്മിനിസ്ട്രേഷൻ അല്ല, നേരത്തെ ഓൾറെഡി സൂചിപ്പിച്ചു, മാനേജ്മെന്റ് വേറെ, ലീഡർഷിപ്പ് വേറെ. മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓർ ഡയറക്ടിങ് ദി അഫേഴ്സ് ഓഫ് ദി അസംബ്ലി എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ വേറെ, ലീഡ് എന്നുള്ള ഫംഗ്ഷൻ വേറെ. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യം, ലീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നയിക്കുകയല്ല, സോറി, കൺട്രോൾ ചെയ്ത് ശാസിച്ച് അടിച്ച് വിടുകയല്ല, പിന്നെ ഒന്നിച്ച് പ്രോത്സാഹിപ്പിച്ച് അന്യോന്യം സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ കാര്യം. മറ്റൊന്ന് 1 Peter 5:3 1 Petrus 5:3 അവിടെ വായിക്കുന്നത്, കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻ കൂട്ടത്തിലെ മാതൃകകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുക. എന്താ മറ്റൊരു ജോലി? മാതൃകകളായി തീരുക അല്ലെ, മാതൃകകളായി തീരുക. ആട്ടിൻ കൂട്ടത്തിന് ഒരു പാറ്റേൺ, ഒരു എക്സാമ്പിൾ കൊടുക്കുക, മൂപ്പന്മാരുടെ ജോലിയാണ്. ഗൈഡ് ബൈ എക്സാമ്പിൾ, മാതൃക വിശ്വാസികൾ കാണണം, മാതൃക കാണിപ്പാനായിട്ട്. ഒരു വാക്കൂടെ വായിക്കാമോ? 1 Timothy 4:12 പൗലോസ് പറയുന്ന വാക്യമാണ് തിമോത്തിയോസിനോട്. മൂപ്പന്മാർ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകന്മാർ മാതൃക കാണിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നൊരു വാക്ക്, ആരും നിന്റെ യൗവനം ശിക്ഷീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായി. സഭാ ശുശ്രൂഷ ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കും. സഭാ ശുശ്രൂഷ മീൻസ് സഭാ ശുശ്രൂഷയിൽ വിശ്വാസികളെ അടിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ സാധിക്കത്തില്ല. നമ്മളത് ആഹ്മാനം പരിശോധിച്ചാൽ മനസ്സിലാകണം. ഈവൻ അത് സെക്യുലർ ഫീൽഡൊക്കെ നടക്കും. കാരണം ഒരു കമ്പനിയിൽ ഡയറക്ടറോ മാനേജറോ ആ ജോലിക്കാരെ ജോലി അടിച്ചേൽപ്പിക്കാം. കാരണം എന്താ? ആ ജോലിക്കാർ പയറിന് വേണ്ടി അധ്വാനിക്കുക. അവർ ചിലപ്പോൾ മോട്ടിവേറ്റഡ് ആകുന്നത് അവരുടെ ആവശ്യം കൊണ്ടാണ്. പക്ഷേ സഭയിൽ ആരും അങ്ങനെ വിശ്വാസികൾ വരുന്ന ഒന്നും ഉണ്ടോ? ആ നിലയിലും മോട്ടിവേറ്റഡ് ആകത്തില്ല. പക്ഷേ അവരെപ്പോൾ മോട്ടിവേറ്റഡ് ആകും? ഒരു കാര്യം, സഭാ ദൈവദാസന്മാരുടെ എക്സാമ്പിൾ, ആ ശുശ്രൂഷകന്മാരുടെ മാതൃക. ഏതൊക്കെ മാതൃക? അവരുടെ വാക്കിലെ മാതൃക, ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ, അവരുടെ സംസാരത്തിലെ മാതൃക, അവരുടെ ജനറൽ ലൈഫ് സ്റ്റൈൽ നടപ്പിലെ മാതൃക, അവരുടെ അവരുടെ ആ സ്നേഹത്തിലെ മാതൃക, അവരുടെ വിശ്വാസം വിശ്വസ്തതയിലെ മാതൃക. മാത്രമല്ല അവരുടെ പരിശുദ്ധി, വ്യക്തിപരമായ ജീവിതത്തിലെ പരിശുദ്ധിയിലെ മാതൃക. ഈ മാതൃകയൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? സഭാംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കും. കുറച്ച് പറഞ്ഞത് അങ്ങനെ ചെയ്താൽ നീ നിന്നെയും രക്ഷിക്കും. നിന്റെ ഇല്ല, അടുത്ത വാക്യത്തില് നീ ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കുക, ഇതിൽ ഉറച്ചു കാണാൻ ചെയ്താൽ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നിന്നെയും രക്ഷിക്കും, കേൾക്കുന്നവരെയും രക്ഷിക്കും. എട്ടാമത്തെ, 8th work of the oversight. ഒരു റഫറൻസ് എടുക്കുന്നില്ല, സൂചിപ്പിക്കാൻ എന്തായിരിക്കും? കൗൺസിലിംഗ് അല്ല, അതിന് മുമ്പായിട്ട് ഇവാഞ്ചലിസം, സുവിശേഷീകരണം. സഭയിൽ സുവിശേഷീകരണം ആവശ്യമുണ്ട്. അതിൻ്റെ ഏത് ഉത്തരവാദിത്വം ആർക്കാണ്? സഭാ മൂപ്പന്മാർക്കാണ്. സഭയിലെ ശുശ്രൂഷകന്മാർ അതിന് ഉത്തരവാദിത്വം എടുക്കേണ്ടതാണ്. ഓക്കെ, ലാസ്റ്റ് കൗൺസിൽ. ഞാൻ കൗൺസിലിംഗ് അവസാനം കൊണ്ടുവന്ന് അതാ എടുക്കാൻ പോകുന്ന വിശദം. ഇവിടെ എത്ര കാര്യം കണ്ടു? സഭയിലെ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ 9 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. 1, കെയർ. 2, ടീച്ച് ഓർ പ്രീച്ച് ദ വേർഡ്. 3, ഗാർഡ് ദ ഫ്ലോക്ക്. 4, ഡിസിപ്ലിൻ. 5, ഡയറക്ട് ദി അഫേഴ്സ് ഓഫ് ദ ചർച്ച് അഡ്മിനിസ്ട്രേഷൻ. 6, ലീഡ് ദി അസംബ്ലി. 7, ഗൈഡ് ബൈ എക്സാമ്പിൾ. 8, ഇവാഞ്ചലിസം. 9, പ്രാർത്ഥന. വീണ്ടും ഓർപ്പിക്കുകയാണ്, ഈ 9 കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ സഭാ മൂപ്പന്മാർ മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. ചില കാര്യങ്ങൾ സഭാ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഉണ്ടല്ലോ സഭയിലെ ഡിസിപ്ലിൻ, ഇതൊക്കെ ആരെങ്കിലും ചെയ്യേണ്ട കാര്യമല്ല, പിന്നെ സഭാ മൂപ്പന്മാർ മാത്രം ചെയ്യണം. എന്നാൽ നമ്മൾ ശരിയായിട്ട് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാ വിശ്വാസികൾക്കും അതിനൊരു പങ്കുണ്ട്. റാക്കറ്റിൽ സഭാ മൂപ്പന്മാരുടെ അറിവിലും സമ്മതത്തിനും വിധേയപ്പെട്ടുകൊണ്ട് അതിലൊന്നാണ് എന്ത് കൗൺസിലിംഗ്. ഓക്കെ, അപ്പോൾ വിശദമായിട്ട് നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. കൗൺസിലിങ്ങിനെ കുറിച്ച് ഇത്രയും മനസ്സിലായോ എന്ന് സംശയിക്കുന്നു. മനസ്സിലായോ? പല ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് പല വിഷയങ്ങൾ കണ്ടു ഒറ്റയടിക്ക്. കുറച്ച് കുറച്ചായിട്ട് ലീഡർഷിപ്പ്, എൽഡർഷിപ്പ്, പിന്നെ എൽഡേഴ്സിൻ്റെ വർക്ക് ഓഫ് ദി ഓവർസൈറ്റ്. എൻ്റെ എംഫസിസ് എല്ലാം ഒരു ഏതെങ്കിലും ഒരു എൽഡർ എൽഡേഴ്സ് ലോഡ് സെവൻസ് എന്നുള്ളതല്ല. ഞാൻ ഈ ക്ലാസ്സിൽ എംഫോസിസ് ആഗ്രഹിക്കുന്നത് സഭയിലുള്ള എല്ലാ വിശ്വാസികളും ഒരാൾ മറ്റൊരാൾക്ക് പ്രോത്സാഹനവും എൻകറേജ്മെന്റും ആയിരിക്കും. അപ്പോൾ നാം ഈ ക്ലാസ് തീർക്കും മുമ്പ് അടുത്ത ദിവസത്തിൽ അടുത്ത ക്ലാസ്സിൽ കൗൺസിലിംഗിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ഈ ചിന്തിച്ച വിഷയം, ഏതൊരു വിഷയം ഇവിടെ എംഫസൈസ് ചെയ്തൊരു വിഷയമുണ്ട്. എന്ത്? സ്ഥലം സഭയിലെ ശുശ്രൂഷയോട് വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. ഓടി നടന്ന് ലോകം മൊത്തം കറങ്ങി നടക്കുന്ന ആ ശുശ്രൂഷയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ പ്രൈമറിലി എന്റെ മിനിസ്ട്രി എന്റെ സ്ഥലം സഭയിൽ സഭയിലെ വിശ്വാസികൾക്ക് പ്രോത്സാഹനമായിട്ടാകുക. എന്നെ സ്ഥലസഭയോട് കൂറ് കാണിക്കണം. ഞാൻ എന്റെ സ്ഥലസഭയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ കമ്മിറ്റഡ് ആയിരിക്കണം. അതുണ്ടോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക. സഭയെ തകർക്കുന്നവരാണോ സഭയെ വളർത്തുന്നവരാണോ? സഭകൾ സ്ഥാപിക്കുവാൻ പ്രവർത്തിക്കുന്നുവോ അതോ സംഘടനകൾ സ്ഥാപിക്കാൻ പ്രവർത്തിക്കുന്നു? സ്ഥലം സഭകളുടെ ആരംഭം വളർച്ച നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണോ? സഭയോട് അത്രമാത്രം ലോയൽറ്റി ഉണ്ട്? നിങ്ങളുടെ പ്രസൻസ് കൊണ്ടും മിനിസ്ട്രി കൊണ്ടും സഭയിൽ, നിങ്ങൾ നിൽക്കുന്ന സഭയിൽ എന്ത് പ്രയോജനമുണ്ട്? അപ്പം മുറിച്ചു കഴിഞ്ഞാൽ സഭയിൽ പോയാൽ കൊണ്ട് വല്ലപ്പോഴും സഭരന്മാരെ കൊണ്ട് പ്രാർത്ഥിക്കും, നമുക്ക് അനുഗ്രഹമൊക്കെ ഉണ്ടാകും. അതാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ കൊണ്ട് ഞാൻ കൊണ്ട് സഭയ്ക്ക് എന്ത് ഗുണം? സഭയിലൊരു ഹെൽപ്പാണോ ഹിൻഡ്രൻസ് ആണോ? നിങ്ങളുടെ എനർജിയും ടൈമും സഭയ്ക്ക് വേണ്ടി എത്രമാത്രം ചെലവാക്കുന്നുണ്ട്? ഗൗരവമായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ തന്നെ പോലീസ് പറയുന്നുണ്ട് ഭാഗത്ത് രാഹന്റെ കഷ്ടങ്ങളെക്കുറിച്ചൊക്കെ താൻ അനുഭവിച്ച സഫറിങ്സ് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ രാവും പകലും സഭകളെക്കുറിച്ച് വലിയ ഭാരം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ പേഴ്സണലി വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, ഈ ഒന്നോ രണ്ടോ വർഷമല്ല, കഴിഞ്ഞ അനേക വർഷമായിട്ട് എൻ്റെ ഹൃദയത്തിൽ വളരെയേറെ സ്ഥാനം പിടിച്ചൊരു വിഷയമാണ് സ്ഥലം സഭ. എനിക്ക് ദുഃഖമുണ്ട്. എന്ത്? നമ്മുടെ മധ്യത്തിലെ പ്രഗത്ഭന്മാർ പോലും, നമ്മുടെ മധ്യത്തിലെ വളരെ കഴിവുള്ളവർ പോലും, പ്രാപ്തിയുള്ളവർ പോലും സ്ഥലം സഭയെക്കുറിച്ച്, സ്ഥലം സഭയ്ക്ക് മഹത്വം കൊടുക്കുന്നില്ല, സ്ഥലം സഭയെ അവഗണിച്ചു കളയുന്നു, സ്ഥലം സഭകളെ അവഗണിച്ചു കളയുന്നു, സഭകളെ തകർക്കാനായിട്ട് പ്രവർത്തിക്കുന്നു, സഭകളെ ക്ഷീണിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നു, സഭകളുടെ ഗൗരവം സ്ഥലം സഭയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നില്ല, പ്രചരിപ്പിക്കുന്നില്ല. കൃത്യത മറ്റൊരു പറഞ്ഞു ചെയ്യും. എന്റെ ഹൃദയത്തിലെ വലിയ ഭാരമാണ്. എവിടെ ചാൻസ് കിട്ടിയാൽ ആദ്യം ഇത് സ്ട്രെസ് ചെയ്യും. നമ്മുടെ ഈ ക്ലാസ്സിൽ കൗൺസിലിംഗ് ഞാൻ പോകുമെങ്കിലും എന്റെ ഹൃദയത്തിൽ ഈ വിഷയമാണ് കൂടുതൽ സത്യം. ഇത് നമ്മെ സഹായിക്കട്ടെ. വെറുതെ ഈ ഒരു കമ്മിറ്റ്മെന്റ് സഭയോട് കൂറില്ലാത്ത ഇതൊക്കെ പഠിച്ചിട്ട് യാതൊരു അർത്ഥമില്ല. നിങ്ങൾക്ക് സഭയോട് പ്രതിബദ്ധതയില്ലെങ്കിൽ, കൂറില്ലെങ്കിൽ, കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഈ വിഷയം നിങ്ങൾക്ക് ബാധിക്കട്ടെ.